SBS റേഡിയോ.
ഓസ്ട്രേലിയൻ സാമ്പത്തിക രംഗത്തിന് ഊർജ്ജം പകരുക എന്ന ലക്ഷ്യത്തോടെ ഓസ്ട്രേലിയൻ റിസർവ് ബാങ്ക് രാജ്യത്തെ ബാങ്കിംഗ് പലിശ നിരക്കുകൾ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ഇത് ഏതെല്ലാം രംഗങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്, ഒപ്പം ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ വിശദീകരിക്കാനായി നമുക്കൊപ്പം ചേരുകയാണ് മെൽബണിൽ ഫൈനാൻഷ്യൽ കൺട്രോളറായി പ്രവർത്തിക്കുന്ന ജൂബി കുന്നേൽ. നമസ്കാരം ജൂബി കുന്നേൽ, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം. ജൂബി കുന്നേൽ, ഓസ്ട്രേലിയയിലെ റിസർവ് ബാങ്ക് പലിശ നിരക്ക് 1.25% വെട്ടിക്കുറച്ചിരിക്കുന്നു. ഇത് ഓസ്ട്രേലിയൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ക്യാഷ് റേറ്റാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു നിലപാടെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്? കുറച്ച് നാളായി ഈ മാറ്റത്തിന് സാധ്യതകൾ കാണുന്നുണ്ടായിരുന്നെങ്കിൽ പോലും എന്താണ് ഇതിൻ്റെ ഒരു കാരണം?
ആദ്യം തന്നെ ഞാൻ ക്യാഷ് റേറ്റ് എന്താണെന്നുള്ള ഡെഫിനിഷൻ ഒന്ന് വെളിപ്പെടുത്തട്ടെ. ക്യാഷ് റേറ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓവർനൈറ്റഡ് ലോൺസിനുള്ള മണി മാർക്കറ്റിൽ കൊടുക്കുന്ന ഇൻട്രസ്റ്റിനാണ് ഈ പറയുന്ന ക്യാഷ് റേറ്റ് എന്ന് പറയുന്നത്. വളരെ റെക്കോർഡ് ലോയിലേക്ക് പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ഇതിനുള്ള പ്രധാന കാരണം റിസർവ് ബാങ്ക് പറയുന്നത് ജനങ്ങളുടെ സ്പെൻഡിങ് ഹാബിറ്റ് വളരെയധികം കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റീസെന്റ് ഏപ്രിലെ റിവ്യൂ പ്രകാരം 0.1% ഈവൻ കുറയുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ റേറ്റ് സാധാരണ ആദ്യ ഒരു ബിറ്റ്വീൻ 2-3% നിൽക്കാന്നുള്ള ഒരു ഇതിൽ നിൽക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ അത് ബിലോ പോകുന്നുണ്ട്. അങ്ങനെ പോകാനുള്ള മൂന്ന് കാരണങ്ങൾ ജനങ്ങളുടെ വളരെ ഹൈ ആയിട്ടുള്ള ലോൺസ്, പിന്നെ അവരുടെ ഈ ലോൺ ഹൈ ആകുമ്പോൾ തന്നെ അവരുടെ ബോറോയിങ് കോസ്റ്റും വെരി ഹൈ, അതുപോലെ തന്നെ വേജിന്റെ ഗ്രോത്ത്, സ്ലോ വേജ് ഗ്രോത്തും കൂടി കാണുന്നുണ്ട്. ഇങ്ങനെയുള്ളത് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് എക്കോണമിയെ. വേറൊരു കാര്യവും കൂടി റിസർവ് ബാങ്കിന്റെ ഗവർണർ പറയുന്നത് ഇതാണ്, ലവി പറയുന്നു, $2 ഇൻട്രസ്റ്റ് പേ ചെയ്യുമ്പോൾ $1 ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നതായിട്ട്. അതൊരു പ്രധാന സൈനാണ് ഈ കുറയ്ക്കുന്നതിന്റെ. അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ടൊരു കാരണം ഗവർണർ പറയുന്ന ഒരു പോയിന്റ് അതാണ്. അപ്പോ ഈ സ്ലോ സ്പെൻഡിങ് ഒരു കൺസേൺ ആണ് എക്കോണമിക്ക്, ഗ്രോത്തിന് കുറവായിട്ടും എക്കണോമിക് ആക്ടിവിറ്റി കുറവായിട്ടാണ് കാണുന്നത്.
അപ്പോൾ ഇത് ഓസ്ട്രേലിയൻ സാമ്പത്തിക രംഗത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഏത് രീതിയിലാണ് ഇത് ബാധിക്കുക, ഈ ഒരു മാറ്റം?
സാധാരണക്കാരെ സംബന്ധിച്ചും ഇപ്പോൾ ഇത് ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുന്നത് വഴി ബിസിനസ്സിന് ഒരു എക്സ്പാൻഷൻ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. കാരണം അവർക്ക് കൂടുതൽ ബോറോ ചെയ്ത് ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുന്നത് വഴിയായിട്ട് അൺഎംപ്ലോയ്മെന്റ് കുറക്കാൻ സാധ്യതയുണ്ട്. കാരണം കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വരുത്താൻ പറ്റും. അതുപോലെ തന്നെ റേറ്റ് കുറയുന്നത് വഴി ജനങ്ങൾക്ക് മോർഗേജ്, അതായത് ഹൗസ് പ്രോപ്പർട്ടി ഒക്കെ പെർച്ചേസ് ചെയ്യാനായിട്ട് അവർക്ക് ആ കോൺഫിഡൻസ് കിട്ടും. അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ പറ്റും ഇതുവഴി. അങ്ങനെ ബോറോയിങ് മണി ആൻഡ് ലോ റെന്റിങ് റേറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ജനങ്ങളെ. മറ്റൊന്ന്, ഇതിന് വേറൊരു ഇമ്പാക്ട് കാണാവുന്നത് ഓസ്ട്രേലിയൻ ഡോളറിന്റെ ഒരു ഇമ്പാക്ട്. ഓസ്ട്രേലിയൻ ഡോളർ വാല്യൂ റെഡ്യൂസ് ചെയ്യുവാണെങ്കിൽ അതിനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ്പോർട്ടിന്, ബിസിനസിന്റെ എക്സ്പോർട്ട് ഓപ്പർച്യൂണിറ്റീസിന് നല്ല ഒരു ഇമ്പാക്റ്റ് ആണ്. അത് വളരെ ബെനഫിഷ്യൽ ആയിട്ട് വരും. അതേസമയം തന്നെ സാധാരണക്കാർ ഇപ്പോൾ ട്രാവൽ ചെയ്യണ ഓവർസീസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് ഇത് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറേയധികം ഓസ്ട്രേലിയയിൽ മൈഗ്രൻസ് ആയതുകൊണ്ട് അവർക്ക് എപ്പോഴും ട്രാവലും ഹോളിഡേയ്സും എല്ലാം ചെയ്യുന്ന അവസ്ഥയിൽ ആ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു സാധ്യതകളാണ് കാണുന്നത്. പിന്നെ മറ്റൊരു കോസ്റ്റ് ഇൻക്രീസ് ഉള്ളത് ഇപ്പോൾ സാധാരണക്കാരെല്ലാവരും പലപ്പോഴും പെർച്ചേസ് ചെയ്യാറുണ്ട്, ഓൺലൈൻ പെർച്ചേസ് ഫ്രം ഓവർസീസ്. അങ്ങനെയുള്ള സിറ്റുവേഷനിലും ഈ ഓസ്ട്രേലിയൻ ഡോളർ താഴ്ന്ന ഒരു സ്ഥിതി വരികയാണെങ്കിൽ അതും ഇമ്പാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിനെല്ലാത്തിനും മേജറായിട്ടുള്ള ബെനഫിഷ്യൽ ഏരിയ ഹൗസിംഗ് മാർക്കറ്റാണ് ഡെഫിനറ്റ്ലി.
ഓക്കെ, അപ്പോൾ ഓസ്ട്രേലിയൻ ഡോളറിന്റെ മൂല്യം കുറയുകയാണെങ്കിൽ ആണ് പുറം രാജ്യങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോഴും ഷോപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ചിലവ് വരാൻ സാധ്യതയുള്ളത്. എങ്കിൽ പോലും ഓസ്ട്രേലിയയിലെ ചിലവുകൾക്കും മറ്റു കാര്യങ്ങളും, പ്രത്യേകിച്ച് വീടുകൾ, ഭവനം സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവർക്കും അല്ലെങ്കിൽ റെന്റൽ മാർക്കറ്റിനെയൊക്കെ ഇത് അനുകൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടല്ലോ. അത് പക്ഷേ നടക്കണമെങ്കിൽ ബാങ്കുകൾ ഈ പലിശ നിരക്ക്, ഈ കുറഞ്ഞ പലിശ നിരക്ക് പൊതുജനത്തിലേക്ക് കൈമാറണമെന്നാണല്ലോ പറയുന്നത്. ഇതേക്കുറിച്ച് കൂടുതൽ വ്യക്തത നൽകാൻ കഴിയുമോ? എങ്ങനെയാണ് ഇതിന്റെ സ്ഥിതി എന്ന്?
റിസർവ് ബാങ്ക് റെഡ്യൂസ് ചെയ്തതുകൊണ്ട് ബാങ്ക് ഓബ്ലിഗേഷനോ ഇല്ല, മുഴുവനും പാസ് ചെയ്യണം ജനങ്ങളിലേക്ക്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തന്നെ നോക്കുവാണെങ്കിൽ ഈ കറന്റ് സിറ്റുവേഷനിൽ ANZ ബാങ്ക് ആണ് ആദ്യമായിട്ട് റിഡക്ഷൻ നടത്തിയത്. അവര് 0.18 ആണ് പാസ് ചെയ്ത്, June 14th അവര് അത് ഇഫക്റ്റീവ് ആക്കാൻ പോകുന്നത്. വെസ്റ്റ്പാക്ക് ആണെങ്കിൽ 0.2 പാസ് ചെയ്ത്, June 18th അവര് അത് എഫക്റ്റീവ് ആക്കുന്നത്. നാഷണൽ ഓസ്ട്രേലിയ ബാങ്കും കോമൺവെൽത്ത് ബാങ്കും രണ്ടും ഫുൾ റിഡക്ഷൻ പാസ് ചെയ്തിട്ടുണ്ട്, 0.25. നാഷണൽ ഓസ്ട്രേലിയ ബാങ്കിന്റെ എഫക്റ്റ് വരാൻ പോകുന്നത് June 14th CBA 25th June ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ് ഈ ബെനഫിറ്റ് ഓഫ് 0.25 ബെനഫിറ്റ് എന്താണ്. ഇപ്പൊ ഫുള്ള് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ഫുൾ പാസ് ചെയ്യണം ബാങ്ക്, അങ്ങനെയാണെങ്കിൽ 400,000 ലോൺ ആണെങ്കിൽ അവർക്ക് ഒരു $700 ഇയർലി സേവിങ്സ് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ $1 million ലോൺ ആണെങ്കിൽ എക്സാമ്പിൾ $1,750 പെർ ഇയർ അവർക്കൊരു ബെനഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്, ഇങ്ങനെയുള്ള ഒരു ഫുൾ പാസ് ഓവർ നടക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റിഡക്ഷൻ്റെ. അപ്പോൾ ഹൗസിംഗ് മാർക്കറ്റ് മാത്രമല്ല, ക്രെഡിറ്റ് കാർഡ്സ്, അതുപോലെ തന്നെ പേഴ്സണൽ ലോൺസ്, പിന്നെ ക്യാപിറ്റൽ പെർച്ചേസ് ആയത് ഫോർ എക്സാമ്പിൾ കാർസ് മേടിക്കുക, അങ്ങനെയുള്ള ഓരോ ലോൺസും അവിടെയും ഇതൊരു ഈസിങ് ഉണ്ട് ഈ റിഡക്ഷൻ വഴി.
ഇതിൽ ഇപ്പോൾ ഓസ്ട്രേലിയ ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്ന ഒരു കാര്യവും കുടിയേറി പാർക്കുന്നവർക്കെല്ലാം പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഭവന മേഖല, അത് റിയൽ എസ്റ്റേറ്റ് മേഖല. ഇവിടെ ഈ ഒരു ക്യാഷ് റേറ്റ് കുറയ്ക്കുന്നത് വഴി ഈ രംഗത്ത് ഇപ്പോഴൊരു പൊതുവെ ഒരു മാന്യം നിലനിൽക്കുന്നുണ്ടല്ലോ, അത് അതിലെത്രമാത്രം ഒരു മാറ്റത്തിന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം പ്രതീക്ഷകളാണ് ഇപ്പോൾ റിസർവ് ബാങ്കിനും ഓസ്ട്രേലിയൻ സാമ്പത്തിക വ്യവസ്ഥയ്ക്കും ഉള്ളത്?
ഇപ്പോഴത്തെ ഹൗസിംഗ് വാല്യൂ അത്രയ്ക്കധികമായിട്ട് ഈ ഒരു ഇൻട്രസ്റ്റ് റിഡക്ഷൻ വഴി ഹൗസ് വാല്യൂ കുറയുന്ന എക്കണോമിക്സ് ഒന്നും പ്രെഡിക്ട് ചെയ്യുന്നില്ല. അത് ഹോൾഡ് ചെയ്യും, കാരണം ഡിമാൻഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടുതൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി കൂടുതൽ ആളുകൾ റെന്റ് ചെയ്യാൻ ബോറോ ചെയ്യാനായിട്ടുള്ള മനസ്ഥിതി കൂടുന്നത് വഴി കൂടുതൽ ഡിമാൻഡാണ് കാണുന്നത് ഹൗസ് പെർച്ചേസിന്. അപ്പോൾ പ്രോപ്പർട്ടി പ്രൈസ് അത് ഹോൾഡ് ചെയ്യും എന്നുള്ള ഒരു നിഗമനത്തിലും ആളുകൾ എക്കണോമിക്സ് പ്രെഡിക്ട് ചെയ്യുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ. പക്ഷേ ജനങ്ങളുടെ സ്പെൻഡിങ് ഹാബിറ്റ് കൂടാൻ സാധ്യതയുണ്ട്. അതാണ് മെയിൻലി ഗവർണർ ഇതുവഴി ചെയ്യുന്നത്, സ്പെൻഡിങ് ഹാബിറ്റ് കൂടുക, ബിസിനസ് എക്സ്പാൻഷൻ വഴി കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുത്തുക, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ.
തൊഴിൽ രംഗത്ത് ഇപ്പോൾ തൊഴിലില്ലായ്മ നിരക്ക് അല്പം കൂടിയതായിട്ടാണ് കഴിഞ്ഞ മാസങ്ങളിൽ കണ്ടത്, അതൊരു കാരണമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇത് കുറയ്ക്കുന്നതിൽ, തൊഴിൽ രംഗത്തെ സജീവമാക്കുന്നതിൽ ഇതിൽ എത്രമാത്രം പങ്കുവഹിക്കും?
ഡെഫിനറ്റ്ലി ഇതൊരു സാധ്യതയുള്ള രീതിയാണ്, കാരണം ബിസിനസ്സസ് വളരെയധികം ഹെസിറ്റന്റ് ആയിരുന്നു. അധികം കൂടുതൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാവോ, കൂടുതൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോസ്റ്റ്, അവർക്ക് ബോറോയിങ് കോസ്റ്റ് ഈസ് വെരി ഹൈ. അപ്പൊ അതുകൊണ്ട് അവര് ഹെസിറ്റന്റ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ഇങ്ങനൊരു റിഡക്ഷൻ കൊടുക്കുമ്പോൾ അവർക്ക് എക്സ്പാൻഷൻ ഓപ്പർച്യൂണിറ്റീസ് ചെയ്യാനുള്ള, എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടും ബിസിനസ്സിന്. അങ്ങനെ വരുമ്പോൾ എക്സ്പാൻഷനിൽ ഡെഫിനറ്റ്ലി അത് കൂടുതൽ ജനങ്ങൾക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടുക ചെയ്യുന്നത്. റിസർവ് ബാങ്ക് ഗവർണറിന്റെ ഒബ്ജക്റ്റീവ് ഇത് തന്നെയാണ്, റിഡക്ഷന്റെ കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടുക എന്നുള്ളതാണ്. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടുമ്പോൾ അവരുടെ ഇൻകം കൂടും, ഇൻകം കൂടുമ്പോൾ അവർക്ക് സ്പെൻഡിങ് ഹാബിറ്റ് കൂട്ടാം. അത് സ്പെൻഡിങ് ഹാബിറ്റ് കൂട്ടണമെങ്കിൽ അവരുടെ റേറ്റ് ബോറോയിങ് കോസ്റ്റ് ഈസ് റെഡ്യൂസ്ഡ്. അപ്പോൾ ഫ്രഷ് ഹോം ബയേഴ്സ് ഒക്കെ ഇപ്പം ഇങ്ങനെ ഹെസിറ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അവർക്ക് കൂടുതൽ കോൺഫിഡൻസ് കിട്ടും അവർക്ക് ബോറോ ചെയ്യാനായിട്ടുള്ള. അപ്പം
ഇനി മറ്റൊരു കാര്യം, ഇതിലിപ്പോൾ ആഗോളതലത്തിൽ സാമ്പത്തിക രംഗം അത്രയൊരു ശക്തമായിട്ടുള്ള നിലയിലല്ല, അതുകൊണ്ട് തന്നെ മുന്നോട്ട് ഒരു വെട്ടിക്കുറയ്ക്കൽ റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
ഇപ്പോഴത്തെ അവസ്ഥയിൽ റിസർവ് ബാങ്ക്, ഈവൻ റിസർവ് ബാങ്ക് ഗവർണർ ലവി തന്നെ പറയുന്നുണ്ട് ഇനി അടുത്ത മീറ്റിങ്ങുകളിലും ഇനിയും ഫേർദർ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. ഫ്യൂച്ചറിസ്റ്റ് ഈവൻ അവർ പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ട് 100% ചാൻസ് ഉണ്ടെന്നുള്ളത്. ഈവൻ 0.75 ഫോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സം ഓഫ് ദി ഇക്കോണമിസ് പ്രിഡിക്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ. പക്ഷേ റിസർവ് ബാങ്ക് ഗവർണർ പ്രിഡിക്റ്റ് ചെയ്തിരിക്കുന്ന അനുസരിച്ച് പറയുന്നതും ഇനിയും ഈ ഇൻഫ്ലേഷൻ ലെവൽ ബിറ്റ്വീൻ 2 and 3 കൊണ്ടുവരാൻ പറ്റിയില്ല എങ്കിലും അങ്ങനെ വരുവാണെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുവാണെങ്കിൽ ഈവൻ 0%, 0 താഴേക്ക് പോകാനുള്ള സാധ്യത അങ്ങനത്തെ മെഷേഴ്സ് വരെയും എടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേകത ഇപ്പൊ KPMG ചീഫ് എക്കണോമിസ്റ്റ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഇത് ഈ ഇൻട്രസ്റ്റ് റേറ്റ് റിഡക്ഷൻ വഴി എക്കോണമി സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുമോ, കാരണം ക്യാഷ് റേറ്റ് ഈസ് ബിലോ 2%. അപ്പൊ അങ്ങനത്തെ കൺസേണും ഇതിന് ഇതുവഴി ഉണ്ട്. പല എക്കണോമിസ്റ്റുകാരും ഇതൊരു കൺസേൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇത് ഒരു വിൻവിൻ സിറ്റുവേഷൻ ഫോർ ദ പ്രോപ്പർട്ടി മാർക്കറ്റ് തന്നെയാണോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയാണ് എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. പക്ഷേ ആസ് എ ഹോൾ ഓസ്ട്രേലിയൻ എക്കോണമിയിൽ ശരിയായിട്ടുള്ളൊരു സ്റ്റിമുലേഷൻ ഇതുവഴി കിട്ടുമോ? കാരണം മാനുഫാക്ചറിങ്ങിന് എന്തുമാത്രം കൺട്രിബ്യൂഷൻ ഉണ്ട് ഈ 0.25 റിഡക്ഷൻ വഴി, അങ്ങനെയുള്ള മാനുഫാക്ചറിങ്ങിന് എന്ത് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും? അങ്ങനെ നോക്കുമ്പോൾ കുറേ ഭാഗങ്ങളിൽ കുറവുകളായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇപ്പോ ഈ വിൻവിൻ സിറ്റുവേഷൻ വന്നിരിക്കുന്നത് പ്രോപ്പർട്ടി മാർക്കറ്റിനായിട്ടും ഉള്ള സ്ഥിതിയിൽ, അതുപോലെ തന്നെ ബിസിനസ്സിന് ടു സം എക്സ്റ്റെന്റ് കൂടുതൽ ഈ റെഡ്യൂസ് ചെയ്യുന്നത് വഴിയാണോ നമ്മളുടെ എക്കണോമിക് പോളിസി ശരിയാക്കേണ്ടത് എന്നുള്ളതാണ് ഒരു
പല ഇതൊക്കെയാണ് ലക്ഷ്യങ്ങളെങ്കിലും പല പലരുടെയും ആശങ്കകളാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് അല്ലെ, പലരും മുന്നോട്ട് വയ്ക്കുന്ന ആശങ്കകൾ. എന്തായാലും ഓസ്ട്രേലിയൻ റിസർവ് ബാങ്ക് ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് പലിശ നിരക്ക് വെട്ടിക്കുറിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പങ്കുവച്ചതിന് വളരെയധികം നന്ദി ചൂപിക്കുന്നിൽ.
Hear more stories in your language by visiting sbs.com.au.